യാ ബുനയ്യ, എന്റെ കുഞ്ഞുമകനെ, അഖിമി സ്വല, നീ നമസ്കാരം നിലനിർത്തണം. ഇഖാമത്ത്, ആ പദം ഈ സൂറത്തിൽ തന്നെ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അഖിമി സ്വല, സ്വലാത്ത്, നമസ്കാരം നിലനിർത്തണം. വഅമുർ ബിൽ മഅറൂഫ്, അമറ, കൽപ്പിച്ചു. വഅമുർ, നീ കൽപ്പിക്കണം. ബിൽ മഅറൂഫ്, മഅറൂഫ് കൽപ്പിക്കണം. വൻഹ അനിൽ മുൻകർ, നഹ വിരോധിച്ചു. മുൻകറിനെ വിരോധിക്കുകയും ചെയ്യണം. മുൻകർ രണ്ട് ഇസ്തിലാഹിയായിട്ടുള്ള രണ്ട് പദങ്ങളാണ്, മഅറൂഫും മുൻകറും. അൽ മഅറൂഫ് അൽ മുൻകർ. വസ്ബിർ, നീ ക്ഷമിക്കുകയും ചെയ്യണം. അലാമ അസ്വാബക, അസ്വാബ ബാധിച്ചു, നിനക്ക് ബാധിച്ചതിൽ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യണം. ഇന്നദാലിക, തീർച്ചയായും അത്, മിൻ അസ്മിൽ ഉമൂർ, അമ്ര ഉമൂർ, കാര്യങ്ങൾ. മിൻ അസ്മിൽ ഉമൂർ, ഒഴിച്ചുകൂടാത്ത അല്ലെങ്കിൽ ദൃഢമായ കാര്യങ്ങളിൽ പെട്ടതാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇതിൽ പുതിയ പദങ്ങളൊന്നും വന്നിട്ടില്ല. നോക്കിക്കോ, അതിന്റെ വിശദീകരണം നോക്കിക്കോ. ലഖ്മാൻ കൊടുക്കുന്ന ഉപദേശം, നസീഹത്ത്, വസീയത്ത് തുടരുകയാണ്. ഈ വസീയത്തിനെ സംബന്ധിച്ച് തുടക്കത്തിൽ മഹനായ ഇബ്നു ഖസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് നമ്മൾ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ ഉപദേശങ്ങൾ വസായ നാഫ്യ, ഉപകാരപ്രദമായ വസീയത്തുകളാണ്. എന്തിനു വേണ്ടിയിട്ടാണത്? ലിയം തസിലഹ നാസ് വ യഖ്തദു ബിഹ, ജനങ്ങളത് പ്രയോഗവൽക്കരിക്കണം, ആ മാതൃക അവർ ഉൾക്കൊള്ളണം. അപ്പൊ ലഖ്മാനെ മാതൃകയാക്കണം. ലഖ്മാൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ അവർ പ്രയോഗവൽക്കരിക്കണം. അപ്പൊ ഇതൊന്നും ഖുറാൻ എന്തല്ല, വെറുതെ ഒരു ചരിത്ര രസത്തിന് വേണ്ടിയിട്ട് പറയുന്നതല്ല ഈ കാര്യങ്ങളെന്ന്. ഖുറാനിൽ ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ പ്രവാചകന്മാരുടെ ഉമ്മത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ചില വ്യക്തികളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ലഖ്മാൻ അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുമ്പോൾ ഇബ്നു കസീർ പ്രത്യേകം ചൂണ്ടിക്കാണിച്ചത് എന്താണ്? ഈ നിർദ്ദേശങ്ങൾ, ഈ വസീയത്തുകൾ വളരെ ഉപകാരപ്രദമാണ്. ഇത് അല്ലാഹു വിശദീകരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ജനങ്ങൾ മാതൃകയാക്കണം, അവരുടെ ജീവിതത്തിൽ അത് ഉൾക്കൊള്ളണം, അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ നമ്മുടെ അവസാനം വരെ നമ്മുടെ മനസ്സിലുണ്ടാകണം. അതല്ല ഞാൻ, നമ്മൾ ആയത്തെ ഹിഫ്ലാക്കുക, അതിന്റെ അർത്ഥം പഠിക്കുക, അതിന്റെ വിശദീകരണം പറയുക എന്നുള്ളതല്ല, ഇത് മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ ഈ ഖൗല് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് നീ നമസ്കാരം നിലനിർത്തണം. ഇഖാമത്തു സ്വലാത്ത് എന്താണെന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ട്, ഇനി അത് ആവർത്തിക്കുന്നില്ല. സൊല്ലു, നിങ്ങൾ നിസ്കരിക്കണമെന്നല്ല പറഞ്ഞത്, അതല്ലെങ്കിൽ ഇഫ്അലു, നിങ്ങളത് ചെയ്യണമെന്നല്ല പറഞ്ഞത്. അഖിമി സ്വല, അല്ലെങ്കിൽ യുഖീമൂന സ്വല, അതിന്റെ വിശദമായിട്ടുള്ള ഒരു ചർച്ച മുമ്പുള്ള ക്ലാസ്സിൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഖുലാസതാണ്, പ്രധാനമായിട്ടും മൂന്ന് ആശയങ്ങളാണ് ഇഖാമത്തിൽ വരുന്നത്. ഇവർ നിസ്കരിക്കുക എന്നുള്ളതല്ല, നമ്മൾ പല തവണ ആവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഖുലാസ പറഞ്ഞാൽ, അതിന്റെ വിശദീകരണങ്ങൾ ഉന്നത ദർസിൽ അത് ശ്രദ്ധിക്കുക. അതിന്റെ ഖുലാസതാണ് മൂന്ന് ഖുലാസ. ഖുലാസ കിട്ടിയ നമുക്ക് മൂന്നായിട്ട് പറയാം. ഒന്ന്, തമാം ഫഇലിഹ അലൽ വജ്ഹിൽ മഅ്മൂരി ബിഹി, അത് ഏത് പ്രകാരം കൽപ്പിക്കപ്പെട്ടോ അതേപോലെ അത് പൂർണ്ണമായി നിർവഹിക്കുക. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുജാഹിദ് റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഷർഹ്. കൽപ്പിക്കപ്പെട്ട പോലെ പൂർണ്ണമായിട്ട് നമസ്കാരം നിർവഹിക്കണം, അതാണ് ഇഖാമത്തു സ്വലാത്ത്. എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ പോരാ, കൽപ്പിക്കപ്പെട്ടതുപോലെ നിർവഹിക്കാം. രണ്ടാമതത് വന്നിട്ടുള്ളത് അൽ മുഹാഫദത്തു അലാ മവാഖീതിഹ വ വുളൂഇഹ വ റുകൂഇഹ വ സുജൂദിഹ, ഖതാദയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഷർഹ്. ഇതാണ് അതിന്റെ സമയം കീപ്പ് ചെയ്യണം. നമസ്കാരം എന്നുള്ളത് സമയബന്ധിതമായി നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള ഇബാദത്താണ്. അതിൻ്റെതായ സമയത്ത് നിർവഹിക്കണം. അതേപോലെ തന്നെ അതിൻ്റെ വുദൂ, റുക്വഅ്, സുജൂദ് ഇതൊക്കെ അതേ രൂപത്തിൽ നിർവഹിക്കുകയും ചെയ്യുക, പഠിപ്പിക്കപ്പെട്ട പോലെ നിർവഹിക്കുക. അതാണ് രണ്ടാമത്. മൂന്നാമത് പറഞ്ഞത് ഇദാമത്തുഹ, അത് പതിവാക്കുക എന്നുള്ളതാണ്. പതിവായി ചെയ്യേണ്ടതാണ് നിസ്കാരം എന്നുള്ളത്. ഒരു മനുഷ്യൻ മരിക്കുന്നത് വരെ നിർവഹിക്കേണ്ട, അവൻ്റെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും നിർവഹിക്കുക എന്നുള്ളതാണ് ഇഖാമത്ത് സ്വലാത്തിൻ്റെ മൂന്നാമത്തേത്. അതാണ് അതിൻ്റെ ഖുലാസ. ആ പ്രധാനപ്പെട്ട ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാണ്. അപ്പോൾ ഇവിടെ ലുഖ്മാൻ ഒരു കടുകുമണിയോളം നന്മ ചെയ്താലും അത് അള്ളാഹു കൊണ്ടുവരും. അത് ആകാശങ്ങളിലാണെങ്കിലും ഭൂമിയിലാണെങ്കിലും പാറക്കുള്ളിലാണെങ്കിലും ശരി, അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കണം. അവൻ ലത്തീഫാണ്, അവൻ ഖബീറാണ് എന്ന് പറഞ്ഞതിന് ശേഷം, ആ ശക്തമായിട്ടുള്ള താക്കീത് കൊടുത്തതിന് ശേഷം കൊടുക്കുന്ന ഉപദേശം എന്താണ്? നിസ്കാരം നിലനിർത്തണം. അപ്പോൾ ഇതൊക്കെ ഒരു പിതാവ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ വ്യക്തമായൊരു മോഡൽ, ഒരു നിർദ്ദേശം ഇതിലുണ്ട്. ആദ്യം ഷിർക്കിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു അല്ലെ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞെടുത്തതിന് ശേഷം പിന്നെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അഖിമിസ്വല, അപ്പൊ നീ നമസ്കാരം നിലനിർത്തണം. വഅ്മുർ ബിൽ മഅ്റൂഫി വൻഹ അനിൽ മുൻകർ, മഅ്റൂഫ് കൽപ്പിക്കണം, മുൻകർ വിരോധിക്കുകയും ചെയ്യണം. അപ്പൊ അംറു ബിൽ മഅ്റൂഫ് നഹ്യു അനിൽ മുൻകർ, അത് ഖുർആനിന്റെ പല ആയത്തുകളിൽ വന്നിട്ടുണ്ട്. ആലിമ്രാന്റെ 110-ാമത്തെ ആയത്ത്, കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത്തിൽ ഇന്നാസി തഅ്മുറൂന ബിൽ മഅ്റൂഫ് വതൻഹൗന അനിൽ മുൻകർ, 110-ാമത്തെ ആയത്ത്. ഇതിന്റെയൊക്കെ ഷറഹുകൾ പരിശോധിച്ചാൽ ആലിമ്രാന്റെ 104-ാമത്തെ ആയത്ത്, വൽതക്കും മിൻകും ഉമ്മ യദ്ഉന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅ്റൂഫ് വയൻഹൗന അനിൽ മുൻകർ. തൗബയിലെ 71-ാമത്തെ ആയത്ത്, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅലുഹും ഔലിയാഉ ബഅലിൻ യഅ്മുറൂന ബിൽ മഅ്റൂഫ് വയൻഹൗന അനിൽ മുൻകർ എന്ന് തുടങ്ങുന്ന ആയത്ത്. അപ്പൊ ഇത്തരത്തിലുള്ള ആയത്തുകൾ നിരവധി ഖുർആനിൽ കാണാം. അപ്പൊ ഇതിലൊക്കെ വന്നിട്ടുള്ളത് എന്താ വെച്ചാല്, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. ഇനി എന്താണ് മഅ്റൂഫ്, എന്താണ് മുൻകർ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മഅ്റൂഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അൽ മഅ്റൂഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കുല്ലു മാ അമറ ബിഹി ശറഉ സവാഉൻ യതഅല്ലഖു ബിഹഖില്ലാ ഔ ബിഹഖിൽ ഇബാദ്, ഇതാണ് മഅ്റൂഫ്. കുല്ലു മാ അമറ ബിഹി ശറഉ, ശറഉ കൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സവാഉൻ സമമാണ്, യതഅല്ലഖു ബിഹഖില്ലാ അത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഹക്കുകളാണെങ്കിലും ശരി, ഔ ബിഹഖിൽ ഇബാദ് അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടിമകൾക്ക്, അടിമകളുമായി ബന്ധപ്പെട്ട കടമകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ശരി, ശറഉ കൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും മൊത്തത്തിൽ പറയുന്ന പേരാണ് എന്ത്? മഅ്റൂഫ് എന്നത്. അപ്പൊ മഅ്റൂഫ് എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ ഇതാണ് മഅ്റൂഫ്, അള്ളാഹുമായിട്ടുള്ള ഹക്കുകൾ, അള്ളാഹുവിനോട് നിർവഹിക്കേണ്ട ഹക്കുകൾ, അവന്റെ സൃഷ്ടികളോട് നിർവഹിക്കേണ്ട ഹക്കുകൾ, സൃഷ്ടികൾ നിർവഹിക്കേണ്ട ഹക്കുകൾ, ഇങ്ങനെ ശറഉ കൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും മൊത്തത്തിൽ പറയുന്ന പേരാണെന്ത്? അതിന് ഇസ്തിലാഹിയായിട്ട് പ്രയോഗിക്കുന്ന പറയുന്നതാണത് മഅ്റൂഫ്. എന്താണ് മുൻകർ? അൽ മുൻകർ കുല്ലു മാ അൻകറഹു ശറഉ സവാഉൻ യതഅല്ലഖു ബിഹഖില്ലാ ഔ ബിഹുഖൂഖിൽ ഇബാദ്, ഇതാണ് മുൻകർ. ശറഉ വിരോധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് അള്ളാഹുവിന്റെ ഹക്കുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാകാം, സൃഷ്ടികളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാകാം. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹ് വിലക്കിയിട്ടുണ്ടോ, വിരോധിച്ചിട്ടുണ്ടോ? കുറെ കാര്യങ്ങൾ അള്ളാഹ് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വിലക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അത് അള്ളാഹുവിന് ചെയ്യേണ്ട ബാധ്യതകളാണെങ്കിലും ശരി, സൃഷ്ടികൾക്ക് ചെയ്യേണ്ട ബാധ്യതകളാണെങ്കിലും ശരി, മൊത്തത്തിൽ ഇതിനൊക്കെ പറയുന്ന പേരാണെന്ത്? മുൻകർ എന്ന്. അപ്പൊ ഇതാണ് മഅ്റൂഫ്, ഇതാണ് മുൻകർ. അപ്പൊ എന്താണ് മുൻകർ, എന്താണ് മഅ്റൂഫ് എന്ന് ചോദിച്ചാൽ ഇനി അത് പറയാൻ കിട്ടണം. നന്മ കൽപ്പിക്കുകയും ചെയ്യണം, മഅ്റൂഫ്. അപ്പൊ നന്മ എന്ന് പറയുമ്പോൾ അതിനൊരു പരിമിതിയുണ്ട്, അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പൊ മുൻകർ എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെ. അതിന് മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് എന്താ വെച്ചാല്, ഇത് വാജിബാണ്. അംറു ബിൽ മഅ്റൂഫ് നഹ്യു അനിൽ മുൻകർ, അത് വാജിബാണ്. മൂന്നാമതായിട്ടുള്ള മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാല്, മൂന്ന് മർത്തബകളാണ് ഇതിലുള്ളത്. ഒന്ന് ദഅവത്താണ്, രണ്ടാമത്തേത് അംബറാണ്, മൂന്നാമത്തേത് തഗയ്യറാണ്. ഇത് മൂന്നും ചില ഫർക്കുകളുണ്ട്. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ചില ആളുകൾക്കൊക്കെ അബദ്ധങ്ങൾ പറ്റുന്നത്. ദഅവത്തുണ്ട്, അംബറുണ്ട്, തഗയ്യറുണ്ട്. അതിന്റെ തെളിവ് നേരത്തെ നമ്മൾ ഉദ്ധരിച്ച ആയത്ത് തന്നെയാണ് ആലു ഇംറാനിലെ 104-ാമത്തെ ആയത്ത്. വൽതക്കും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നുള്ള ഒരു ഉമ്മത്ത് ഉണ്ടാകണം. യദ്ഊന ഇലൽ ഖൈർ, അവിടെ ഒന്നാമത് പറഞ്ഞത് ദഅവത്താണ്. പിന്നെ വാവ് കൊടുത്തിട്ടാണ് യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ പറഞ്ഞത്. അതിൽ അംബർ വന്നു, തഗയ്യർ വന്നു. അത് എന്തൊക്കെയാണ് അതിന്റെ ഫർക്കുകൾ, വ്യത്യാസങ്ങൾ എന്നുള്ളത് വേറെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അത് പറയാൻ നമുക്ക് സമയമല്ല. അപ്പൊ ദഅവത്തുണ്ട്, അംബറുണ്ട്, തഗയ്യറുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഒന്നാമത്തത് എന്താണ്? ദഅവത്താണ്. രണ്ടാമത്തത് അംബറാണ്. മൂന്നാമത്തത് തഗയ്യറാണ്. ചിലത് ചിലതിൽ വരും, ചിലത് ചിലതിൽ വരൂല. അപ്പൊ അത് ഹുക്കമ് പറയുന്നിടത്തൊക്കെ ചിലപ്പോൾ വ്യത്യാസം കാണും. അപ്പൊ അംബറും ബിൽ മഅറൂഫ് നഹി അൽ മുൻകറിന്റെ ഹുക്കമ് ജുംഹൂറും പറഞ്ഞിട്ടുള്ളത് ഫർള് കിഫായാണ്. എന്നാൽ ചില ആളുകൾ അത് ഫർള് അയിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ്, എന്താണ് തമ്മിലുള്ള വ്യത്യാസം, അതൊക്കെ നമുക്ക് പിന്നീട് അത് വിശദീകരിക്കാം. അപ്പൊ അംബറും ബിൽ മഅറൂഫ് നഹി അൽ മുൻകറിൽ പ്രബലമായിട്ടുള്ള അഭിപ്രായം എന്താണ്? ഫർള് കിഫായാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അത് ഫർള് അയിനായിട്ട് മാറും. അതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് എന്താ വെച്ചാല്, ഈ അംബറും ബിൽ മഅറൂഫ് നഹി അൽ മുൻകറിന് ദർജാത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ആ ദർജാത്തുകൾ പഠിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. ആ ദർജാത്തുകൾ എന്താന്നുള്ളത് മനസ്സിലാക്കുക, അത് നിർബന്ധമാണ് അത് പഠിക്കൽ. പക്ഷെ നമുക്കത് അത് വിശദീകരിക്കാനുള്ള സമയമല്ല. അത് മനസ്സിലാക്കുക, പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ശത്രുക്കളിൽ നിന്നുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ആയുധമേന്തിക്കൊണ്ട് പ്രതികരിക്കുന്ന ആളുകളുണ്ട്. ആ നിലപാട് ശരിയല്ല എന്ന് പറയുമ്പോൾ, അതൊക്കെ വളരെയധികം വിശദീകരിക്കേണ്ട സംഗതികളാണ്. അത് ശരിയല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഭീരുക്കളാണെന്ന് പറയും ചില ആളുകൾ. അത് ഭീരുക്കളായതുകൊണ്ടല്ല. അതേപോലെ ചില വിഷയങ്ങൾ പറയാൻ പാടില്ല എന്ന് പറയും. കേരളത്തിലാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ചില വിഷയങ്ങൾ പറയരുത്, അത് പറയരുത് എന്ന് പറയുമ്പോൾ ആ ഭീരുക്കളാണെന്ന് പറയും. വിവരമില്ലാത്തതുകൊണ്ട്, ജാഹിലിയങ്ങളായതുകൊണ്ടാണ് അത് പറയുന്നത്. ചില പ്രത്യേകമായ വിഷയങ്ങൾ ഉണ്ടാവും, അത് ചില സന്ദർഭങ്ങളിൽ പറയണ്ട, പറയരുത്, അത് ഭീരുക്കളായതുകൊണ്ടല്ല. എന്ത് സെലഫിയാണ് ചോദിക്കും ചില ആള്, ഇതെന്ത് സെലഫിയത്താണ് ചോദിക്കും. അപ്പൊ എന്താ വെച്ചാൽ വിവരമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമുക്കത് ഒരു വിഷയമായിട്ട് പറയാം. അംബറും ബിൽ മഅറൂഫ് നഹി അൽ മുൻകറിന്റെ ദറജാത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ മതി. നമ്മളൊരു കാര്യത്തെ എതിർക്കുമ്പോൾ അത് അതിനേക്കാൾ വലിയ ഫിത്തനാണെന്നുണ്ടെങ്കിൽ എതിർക്കരുത്, അത് എതിർക്കരുത്. ഒരു സംഗതിയെ നമ്മൾ എതിർക്കുമ്പോൾ അത് അതിനേക്കാൾ വലിയൊരു ഫിത്തനയാകുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കരുത്. അത് ഷർത്താണ്. അതിൻ്റെ അംബറും ബിൽ മഅറൂഫ് നഹി അൽ മുൻകറിന്റെ ഷർത്താണ് ചെയ്യരുത് എന്ന്. അതിനേക്കാൾ വലിയൊരു ഫിത്തിന്, അതിനേക്കാൾ വലിയ ഒരു ഷിറ അവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ. അപ്പൊ അതെന്താന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് അത് വിശദീകരിക്കാം. ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളുണ്ട്. അതിൻ്റെ അർത്ഥം ഇസ്ലാമിന്റെ ആദർശം അത് പറയാതിരിക്കാനും അതിൽ വെള്ളം ചേർക്കാനും ചില ആളുകൾ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. രണ്ടു രണ്ടാണ് സംഗതി. അപ്പൊ അത് പഠിക്കണം. അത് പഠിക്കാത്തത് കൊണ്ടാണ് നാട്ടിൽ ഫിത്തനകൾ ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. ചില വിഷയങ്ങൾ പറയാൻ പറ്റില്ല, ചില സാഹചര്യങ്ങളുണ്ട്, ചില കാര്യങ്ങൾ എതിർക്കാൻ പറ്റൂല. അത് ഭീരുത്വം കൊണ്ടല്ല, അത് ഷർത്താണ്. ഇതിന്റെ ഷർത്തുകൾ എടുത്ത് പരിശോധിച്ച് നോക്കി, ഇത്ര ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ അതിന് അതിൻ്റെതായ സാഹചര്യങ്ങളുണ്ട്. പിന്നെ അതിന്റെ ചില മർത്തവകൾ പറഞ്ഞിട്ടുള്ളത്, ഇത് അംബറും ബിൽ മഅറൂഫ് നഹി അൽ മുൻകറിന്റെ മർത്തവകൾ പറഞ്ഞിട്ടുള്ളത് മൂന്ന് മർത്തവകൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ദഅവത്ത്, അംബർ, തഗയ്യർ പറഞ്ഞതുപോലെ. കാരണം അത് വേറെ വേറെ പറയാനുള്ള കാരണം എന്താ വെച്ചാല്, ദഅവത്ത് എന്നുള്ളത് അത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കലാണ്. അതിൽ ചിലപ്പോൾ അംബറുപെടും, ചിലപ്പോൾ നഹിപെടും, പക്ഷെ സംഗതി വേറെയാണ്. അംബർ എന്ന് പറയുമ്പോൾ അതിൽ ഒന്നുകൂടി ചെറിയ വ്യത്യാസം വന്നു. തഗയ്യർ എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഇതൊക്കെ വേറെ തന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താവും ചോദിച്ചാല് ആകെ പ്രശ്നങ്ങളാവും. ഇതൊക്കെ ശരിക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ചില കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഷർറുണ്ടാകും, ഖൈറുണ്ടാകുന്നതിന് പകരം ഷർറുണ്ടാവും, ഫിത്നുണ്ടാവും. അപ്പൊ ഇതിന്റെ വേറെ മൂന്ന് മർത്തബുകൾ പറഞ്ഞിട്ടുള്ളത്, ഒന്നാമത്തെ മർത്തബ അൽ ഇൻകാറു ബിൽ യദി, കൈകൊണ്ടുള്ള ഇൻകാർ. രണ്ടാമത്തെ മർത്തബ പറഞ്ഞിട്ടുള്ളത് അൽ ഇൻകാറു ബിൽ ലിസാൻ, നാവ് കൊണ്ടുള്ള ഇൻകാർ. മൂന്നാമത്തെ മർത്തബ പറഞ്ഞിട്ടുള്ളത് അൽ ഇൻകാറു ബിൽ ഖൽബ്, മനസ്സുകൊണ്ടുള്ള ഇൻകാർ. ഇതൊക്കെ അലുസുന്നയുടെ ഉലമാക്കൾ എണ്ണി പറഞ്ഞ കാര്യങ്ങളാണ്, അതൊക്കെ ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്. ആ മൂന്ന് മർത്തബുകൾ പറഞ്ഞിട്ടുള്ളത് ഒന്ന് കൈകൊണ്ടുള്ളതാണ് യദ്, രണ്ടാമത്തത് നാവ് കൊണ്ടുള്ളതാണ്, മൂന്നാമത്തത് ഖൽബ് കൊണ്ടുള്ളതാണ്. അവര് തിന്മ കാണുമ്പോൾ അത് കൈകൊണ്ട് അതിനെ തടുക്കാൻ പറ്റുന്നതാണെങ്കിലേ അത് പറ്റുള്ളൂ. ചില ആൾക്കാർ ഈ ഹദീസിന്റെ അടുത്ത് ഉദ്ധരിക്കും, എന്താ ഹദീസില്ലേ, തെളിവില്ലേ, ഹദീസൊക്കെ ഉണ്ട്. നിങ്ങളൊരു തിന്മ കണ്ടാൽ അത് കൈകൊണ്ട് തടിക്കണമെന്നുള്ള, കൈകൊണ്ട് തടുക്കണമെന്നുള്ള ഹദീസൊക്കെ ഉണ്ട് അല്ലെ. മണ്ട ആമിൻകും മുൻകറൻ ഫല്യുഗയ്യിറുഹു ബിയദിഹി, മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, ഹദീസൊക്കെ ഉണ്ട്. അതെല്ലാവർക്കും പറ്റുമോ? എല്ലാവർക്കും പറ്റൂല, എല്ലാവരും ചെയ്യാൻ പാടില്ല. അപ്പൊ ആ ഹദീസിന് അസ്ഥാനത്ത് പ്രയോഗിക്കുകയാണ്. അതിന് അഹ്ലു സുന്നയുടെ ഉലമാക്കൾ ഷറഅ് കൊടുത്തിട്ടുണ്ട്. അത് അധികാരം പ്രയോഗിക്കാനുള്ള അവകാശം ആർക്കാണ്? അതെല്ലാവർക്കും ഇല്ല. കൈകൊണ്ട് അതെല്ലാവർക്കും പറ്റൂല. അതിനുള്ള കുവ്വത്തും അതിനുള്ള ഇസ്തിത്താഴത്തും അതിനുള്ള സാഹചര്യവുമുള്ള ആളുകൾ മാത്രമാണ് കൈകൊണ്ട് തടുക്കാൻ പാടുള്ളൂ. നമ്മൾ കൈകൊണ്ട് തടുക്കുന്നത് കൊണ്ട് അതിനേക്കാൾ വലിയൊരു ഫിത്നയാണ് ഷറാണ് അവിടെ ഉണ്ടാകണമെങ്കിൽ അത് കൈകൊണ്ട് തടുക്കാൻ പാടില്ല, നാവുകൊണ്ട് പറയണം. അത് മനസ്സിലാക്കണത്. ചില ആൾക്കാരാതെ ചോദിക്കും, എന്താ ഹദീസില്ലേ, കൈകൊണ്ട് തടുക്കണമെന്ന്. ഹദീസുണ്ട്, അത് നിങ്ങൾ പറഞ്ഞ ഷറഹല്ല, നിങ്ങൾ പറഞ്ഞ വ്യാഖ്യാനമല്ല, അതിനെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില ആളുകൾ. ചില തീവ്രവാദ സംഘടനകളൊക്കെ അത് മനസ്സിലാക്കാതെയാണ് അവർ പ്രതികരിക്കുന്നത്. അത് നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പത് കൈകൊണ്ട് ആരാണ് തടുക്കേണ്ടത്? അതിന് അധികാരമുള്ള ആളുകൾക്ക് മാത്രമേ അതിന് അവകാശം കൊടുത്തിട്ടുള്ളൂ. അതല്ലെങ്കിൽ ആ നാട്ടിൽ ഫിത്നുണ്ടാവും. ഹദീസില്ലെന്നും പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന തോന്നിവാസങ്ങൾക്കെതിരെ, തിന്മകൾക്കെതിരെ കൈകൊണ്ട് പ്രതിരോധിക്കാൻ നിന്നാൽ അവിടെ ഖൈറാണോ ഷർറാണോ ഉണ്ടാകുന്നുള്ളത് നമ്മളെ കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചാൽ മതി. അപ്പം അത് ആ നാട്ടിലെ ഭരണാധികാരി അല്ലെങ്കിൽ ഖാദി, ഒരു വീട്ടിലാണെങ്കിൽ ആ വീട്ടിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ, ഒരു കോളേജാണെങ്കിൽ അതിന്റെ ഉത്തരവാദപ്പെട്ട ആൾ. അപ്പം അതിനൊക്കെ പരിമിതികളുണ്ട്. അപ്പൊ അത് ഈ ഹദീസിനെ ഷറഅ് ചെയ്തുകൊണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹദീസില്ലെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ബീരിക്കലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില വിവരദോഷികൾ പറയണം നിങ്ങൾ ബീരിക്കലാണെന്നുള്ളത്, അതുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാത്തത്, അതുകൊണ്ടാണ് നിങ്ങൾ പ്രതികരിക്കാത്തത്, അതുകൊണ്ടാണ് ആയുധം എടുക്കാത്തത്. അവരോട് എന്താ പറയാ? നിങ്ങൾ പഠിക്കും. ഇത് ആവേശം താലേ കയറി നടന്നിട്ട് കാര്യമില്ലല്ലോ ദീന് പഠിക്കാതെ. അപ്പൊ ദഅവത്ത് അത് അങ്ങനെ ഒന്ന്, അത് ദഅവത്ത്, അത് ദഅവത്തു ഇലല്ല. അംറ് അത് മഅറൂഫ് അല്ലെങ്കിൽ അവിടെ നഹ്യ് മുൻകർ. പിന്നെ തഗയ്യിർ, അതിനൊക്കെ ഓരോന്നിനും അതിൻ്റെതായ ഷുറൂത്തുകൾ, ദറജാത്തുകൾ, മർത്തബകൾ, ലവാബിത്തുകൾ ഉണ്ട്. അപ്പൊ അതിവിടെ സൂചിപ്പിച്ചു പോകുകയാണെന്നുള്ളത് മാത്രം. അപ്പോൾ ആ വ്യത്യാസങ്ങൾ അവിടെ മനസ്സിലാക്കണം. അപ്പൊ കൈകൊണ്ട് തടുക്കാൻ പറ്റിയടത്തോടത്ത് നാവ് കൊണ്ടത് പറയാം. ചില സന്ദർഭങ്ങൾ നാവ് കൊണ്ടത് പറയാൻ പറ്റൂല. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ടത് പറയേണ്ടതുള്ളൂ. നമ്മളൊരു തിന്മനെ തീർക്കുമ്പോൾ, ഒരു ഷെറിനെ തീർക്കുമ്പോൾ ഇതൊക്കെ നോക്കണം. ഇത് നമുക്ക് തോന്നിയ പോലെ അപ്ലൈ ചെയ്യല്ല. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഹദീസിന്റെ എടുത്തിട്ട് അത് നമുക്ക് തോന്നിയ മാതിരി കണ്ട് അതിനാണ്ട് വ്യാഖ്യാനിക്കല. അപ്പൊ മനസ്സുകൊണ്ട് വെറുക്കുക, അതാണ് ഏറ്റവും അതിന്റെ ദുർബലമായിട്ടുള്ള അവസ്ഥ. ആ തിന്മയോട് രാജിയാവുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. തിന്മയോട് ഒരിക്കലും രാജിയാവാൻ പാടില്ല. മനസ്സിൽ വെറുപ്പുണ്ടാകണം, അതിനോട് ദേഷ്യം ഉണ്ടാകണം, അതിനോട് സഹകരിക്കരുത്. ഇതാണ് പറഞ്ഞിട്ടുള്ള മൂന്ന് മർത്തബകൾ പറഞ്ഞിട്ടുള്ളത്. അതാണതിൽ മനസ്സിലാക്കേണ്ട കാര്യം. വഅമുർ ബിൽ മഅറൂഫ് വനഹ അനിൽ മുൻകർ. പിന്നെ വസ്ബിർ അലാ മാ അസാബക്, സ്വാഭാവികമായിട്ട് ഇത് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? പ്രയാസങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് എന്താ പറഞ്ഞത്? വസ്ബിർ അലാ മാ അസാബക്, നിനക്ക് ബാധിച്ചതിന്റെ മേൽ നീ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. സബർ എന്നുള്ളത് മൂന്നർത്ഥത്തിൽ വരും. സബറിന് മൂന്ന് അൻവാകളാണുള്ളത്, മൂന്ന് അൻവാകൾ. അതിലൊന്നാമത്തെ എന്താ വെച്ചാൽ, സബറുൻ അലാ തോഅത്തില്ല, തോഅത്തിന്റെ വിഷയത്തിൽ, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന വിഷയത്തിലുള്ള സബർ. രണ്ടാമത്തെ എന്താ വെച്ചാൽ, സബറുൻ അൻ മഅസില്ല, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്ന വിഷയത്തിലുള്ള സബർ. മൂന്നാമത്തെ സബറിന്റെ ഇനം സബറു അലാ ഖളാഇല്ലാഹി വഖദരിഹി, അള്ളാഹുവിൻ്റെ കലാകതിറുള്ള സബർ. ഇങ്ങനെ മൂന്ന് രൂപത്തിൽ സബറിനെ തിരിച്ചിട്ടുണ്ട്. നമ്മളെ മനസ്സൊക്കെ സബർ എന്ന് കേൾക്കുമ്പോൾ തന്നെ രോഗം വരുമ്പോൾ ക്ഷമിക്കണം എന്നുള്ളതാണ് വരിക. അത് അതിൻ്റെ ഒരു പാർട്ട് മാത്രം, വേറെ രണ്ട് പാർട്ട് പലരും മനസ്സിലാക്കാതെ പോയിട്ടുണ്ട്. അസബറു അല തൊഴത്തില്ല എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും റിസ്ക് ഉള്ളത്. അള്ളാഹുവിന് അനുസരിക്കുന്ന വിഷയത്തിൽ സബർ കാണിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അഞ്ച് നേരത്തെ നിസ്കാരത്തിന്റെ കാര്യം തന്നെ നോക്കി, ആർക്കതിൽ സബറുള്ളൂ? ഇനി അത് ജമായത്തായിട്ട് നിർവഹിക്കുന്ന കാര്യത്തിൽ ആർക്കതിൽ സബർ കാണിക്കാൻ പറ്റണേ? സകാത്ത് 100,000 വളരെ കുറഞ്ഞൊരു സംഖ്യയാണ്, ആർക്കതിൽ സബർ കാണിക്കാൻ പറ്റണേ? അപ്പൊ തോഴത്തിൽ എന്ത് ചെയ്യുക? സബർ കാണിക്കുക എന്നുള്ളത് വലിയൊരു ഗുണമാണ്. ആർക്കാ ക്വാളിറ്റി? ഇത്ര ആൾക്കുണ്ടാവും അത്തരത്തിലുള്ള ക്വാളിറ്റി. അപ്പൊ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഏറ്റവും കൂടുതൽ സബറുള്ള ആൾക്കേ അത് കഴിയുള്ളൂ. അപ്പോൾ വസ്ബിർ അലാമ അസാബക എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ ആ രോഗം ഉണ്ടാകുമ്പോൾ സബർ അതല്ല, അതതിന്റെ ഒരു പാർട്ട്, ഒരു ഭാഗം മാത്രം. അപ്പൊ അള്ളാഹുവിനനുസരിക്കുന്ന വിഷയത്തിലുള്ള സബർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റാണ്. അയ്ബത്ത് പറയാതിരിക്കുക, നമീമത്ത് പറയാതിരിക്കുക, അതിലൊക്കെ സബർ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിരിക്കും. അതിലാണ് സബർ. രണ്ടാമത്തത് അല്ലാ ഹറാമാക്കിയ മായാശി, അതിന് മായാശില്ല, അല്ല ഹറാമാക്കിയ കാര്യങ്ങൾ, അത് കൗലാകട്ടെ ഫിയലാകട്ടെ വളരെ റിസ്ക് ആയിരിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലൊക്കെ ചുറ്റുഭാഗത്തൊക്കെ ഹറാമായിരിക്കും. ആകെ ഫിത്തിനന്റെ ഒരു കാലഘട്ടമാണല്ലോ അല്ലെ. ഒരു തീക്കട്ട കയ്യിൽ പിടിച്ചതുപോലെ എന്ന് പറയും. അവസാന കാലഘട്ടത്തിലുള്ള ഒരു മുസ്ലിമിന്റെ ജീവിതത്തെ കുറിച്ചാ പറഞ്ഞത്. ഇന്ന് ഓരോ വിവാദ വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. മനുഷ്യന്മാരും മുഴുവൻ അല്ലെ നാടോടുമ്പോ അങ്ങനെ ഓടണം എന്ന് പറഞ്ഞ മാതിരി അതിന്റെ പിന്നാലെ. ചില ആൾക്കാർക്ക് അതൊന്നൊരു വിഷയമല്ല, നല്ല സബർ വേണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. വല്ല ഹറാമാക്കിയ കാര്യങ്ങളുണ്ട്, നല്ല കരുത്ത് വേണം അല്ലോ അതിലേക്ക് പോകാതിരിക്കാൻ. മൂന്നാമത്തതാണെന്ത്? കലാവും കതറിലുമുള്ള സബർ. അത് രോഗങ്ങളാകാം, കത്തിലാകാം, അതല്ലാത്തതാകാം. അള്ളാഹുവിന്റെ വിധി വിശ്വാസവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ മൂന്ന് രൂപത്തിലുള്ള സബർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പിന്നെ അതിന്റെ വിശദ രൂപങ്ങൾ വേറെ മനസ്സിലാക്കാം. അപ്പൊ ലുഖ്മാൻ ഇവിടെ മകന് കൊടുക്കുന്ന ഉപദേശമാണ് നിസ്കാരത്തെ കുറിച്ച് ആദ്യം പറഞ്ഞു. പിന്നെ അംറും ബിൽ മഅറൂഫ് നഹ്യും അൽ മുൻകറിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അതിൽ സബറിനെ കുറിച്ച് പറഞ്ഞു. അത് ദഅവത്തിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിലാണെങ്കിൽ. അപ്പൊ ദഅവത്തിന്റെ കാര്യത്തിലൊക്കെ ഇന്നത്തെ പ്രത്യേകിച്ച് ഈ സബറിന്റെ പ്രാധാന്യം നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊക്കെ ജീവിക്കുന്ന സമൂഹത്തിൽ വളരെയധികം പ്രയാസമാണ്. ഒരു താടി വെക്കുക എന്നുള്ളതും പ്രയാസമാണ് അല്ലെ. ഒരു ഇസ്ലാമിന്റെ ചിഹ്നം സ്വീകരിക്കുക എന്നുള്ളത് പോലും പ്രയാസമാണ്. അപ്പൊ ആളുകളുടെ പരിഹാസങ്ങൾ ഉണ്ടാവും, കളിയാക്കലുണ്ടാകും, പലതും പലരും പറിച്ചു കൊടുക്കും. ഉപദ്രവങ്ങൾ ഉണ്ടാകും, പീഡനങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. വീട്ടിൽ നിന്ന് പുറത്താക്കും, മഹലിൽ നിന്ന് പുറത്താക്കും. ഇതൊക്കെ എന്താ സത്യം പറഞ്ഞു എന്നുള്ളതിന്റെ പേരിലാണ് ഇതൊക്കെ. ഇതൊക്കെ പ്രവാചകന്മാർക്കുണ്ടായതാണ്, സ്വഹാബത്ത് നേരിട്ടതാണ്. അപ്പൊ അത് അബി അംറും ബിൽ മഅറൂഫ് നഹ്യ് അൽ മുൻകർ പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് എന്താണ്? സബറിനെ കുറിച്ചാണ്. വസ്ബിർ അലാ മാ അസാബക. അതുകൊണ്ടാണ് പിന്നെ അടുത്തത് എന്ത് പറഞ്ഞത്? ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അത് പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം എന്താണ്? ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നിസ്കാരം നിലനിർത്തൽ, അംറും ബിൽ മഅറൂഫ് നഹ്യ് അൽ മുൻകർ, അതേപോലെ തന്നെ ആ വിഷയത്തിൽ സബർ കാണിക്കുക എന്നുള്ളത് അല്ലേ, അലാ മാ അസാബക, ഇതൊക്കെ എന്താണ്? ഇന്നദാലിക മിൻ അസ്മിൽ ഉമൂർ. ഇതൊക്കെ കരുത്തുള്ള ആളുകൾക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അസ്മ് എന്നുള്ളത് മിൻ സിഫാത്തിൽ ഹമീദ, അല്ലെങ്കിൽ ഖുലുഖുൻ ആലിൻ എന്നൊക്കെയാണ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഉന്നതമായ ഒരു അല്ലെങ്കിൽ പിന്നെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു സിഫത്താണ്, അല്ലെങ്കിൽ മഹത്തായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഇത്, അസ്മ് എന്നുള്ളത്. ഉറച്ചു നിൽക്കുക എന്നുള്ള കരുത്ത് എന്നുള്ളതാണ്. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ഈ ഈ ദൃഢമനസ്കരായി ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് മാത്രം പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ ദൃഢമനസ്കരായിട്ടുള്ള ആളുകൾക്ക് സാധിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്നദാലിക മിൻ അസ്മിൽ ഉമൂർ എന്ന് പറഞ്ഞത്. ആ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ സെയിം പറഞ്ഞു, മിനൽ ഉമൂരിൽ മഅസൂമ. ഈ കാര്യങ്ങളൊക്കെ ഉമൂറുൽ മഅസൂമത്തിൽ, എന്തുകൊണ്ടാണത് പറഞ്ഞത്? മിനൽ ഉമൂരിൽ മഅസൂമ എന്നുള്ളത് തഹ്താജു, ഇതിനാവശ്യമാണ് അസ്മ്, ഹിമ്മത്ത്, മുഖാബദത്ത്, ഇതൊക്കെ ഇതിനാവശ്യമാണ്. പ്രയാസം നല്ല ഗഡ്സ് വേണ്ടി വരും, നല്ല ധൈര്യം വേണ്ടി വരും, കരുത്ത് വേണ്ടി വരും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇന്നദാലിക മിൻ അസ്മിൽ ഉമൂർ എന്ന് പറഞ്ഞത്. ലിഅന്നഹാ ശാഖതുൻ അല നഫ്സി, കാരണം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് മനസ്സിനത് പ്രയാസകരമായിരിക്കും. ശരിക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന കരുത്തരായ ആളുകൾക്കേ ഇതിനെ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഫഇന്നദാലിക മിൻ അസ്മിൽ ഉമൂർ എന്ന് പറഞ്ഞത്. കുറെ ചില ആൾക്കാർ പറഞ്ഞു മിൻ ഉമൂരിൽ വാജിബ, അള്ളാഹു വാജിബാക്കിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അവിടെ മിൻ അസ്മിൽ ഉമൂർ എന്നുള്ളതിന് അവർ അർത്ഥം കൊടുത്തിട്ടുള്ള അതാണ്. ഏത് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മിനൽ ഉമൂരിൽ വാജിബ അല്ലത്തി അമർ അള്ളാഹു ബിഹ, അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള വാജിബായ കാര്യങ്ങളിൽ പെട്ടതാകുന്നു എന്നുള്ളതാണ് അതിനർത്ഥം കൊടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏത്? ഇഖാമത്തു സ്വലാത്ത്, അംറു ബിൽ മഅറൂഫ്, നഹ്യു അനിൽ മുൻകർ, പിന്നെ സബ്റും, അതൊക്കെ എന്താണ് അള്ളാഹു വാജിബാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടതാകുന്നു. അങ്ങനെ അതിനെ ഷർഹ് ചെയ്തിട്ടുള്ള ആളുകൾ വേറെയും ഷർഹകൾ അതിന് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ ആയത്ത്. അടുത്ത ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ആ വളരെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ്, നാല് വസീയത്തുകളാണ് ലുഖ്മാൻ മകന് കൊടുക്കുന്നത്. ഈ നാല് പോയിന്റുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്, നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. നിസ്കാരം നിലനിർത്തുക, അംറു ബിൽ മഅറൂഫ് നഹ്യു അനിൽ മുൻകർ, അത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. അതുകൊണ്ടാണ് അത് വാജിബാണെന്നുള്ളത് പറഞ്ഞത്. അതിന്റെ വിധി പറയുമ്പോൾ അത് ഫർള് കിഫാ എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായത്തിൽ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അത് ഫർള് ഐനായിട്ട് മാറും. ആ സന്ദർഭങ്ങൾ, ആ സാഹചര്യങ്ങളൊക്കെ വേറെ നമ്മളത് പഠിക്കണം. അപ്പൊ ആ കാര്യങ്ങൾ, പിന്നെ ആ മാർഗത്തിൽ ക്ഷമിക്കുക എന്നുള്ളത്, ക്ഷമന്റെ മൂന്ന് രൂപങ്ങൾ. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക, വിഷയങ്ങൾ പഠിക്കുക, അള്ളാഹു പറഞ്ഞിട്ടുള്ള ഗുണങ്ങൾ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.